الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد أعمال يسيرة وأجور عظيمة ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന നമ്മുടെ ഈ ക്ലാസ്സിലെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്. നോമ്പിലെ അത്താഴത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടതും അതിന്റെ അഹ്കാമുകളുമാണ് നമ്മൾ വിവരിച്ചത്. ഇന്ന് ഗ്രന്ഥകർത്താവ് കൊടുത്തിട്ടുള്ള തൊട്ടടുത്ത ഹദീസ് വായിക്കുകയാണ്. عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال من صام رمضان ايمانا واحتسابا غفر له ما تقدم من ذنبه اخرجه البخاري ومسلم. നമ്മൾ വളരെ കേട്ട് തഴക്കം വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ابو هريره رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ റമദാൻ മാസത്തിൽ വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അയാളുടെ കഴിഞ്ഞ പാപങ്ങൾ, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുക എന്നത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽ ആരും നിഷേധിക്കാത്ത വളരെ അറിയപ്പെട്ട ഒരു കാര്യമാണ്. റമദാൻ നോമ്പ് ഫറളാണ് എന്നത്, ആ ഒരു ഫർളായ കാര്യം നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ ഒരു നേട്ടമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, ഇബാദത്തുകൾ മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് ഏത് തരം പാപങ്ങളാണ്, അതിനെപ്പറ്റി പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്. പാപങ്ങൾ, ചെറുപാപങ്ങളുണ്ട്, വൻപാപങ്ങളുണ്ട്. സഗായിർ എന്നാണ് ചെറുപാപങ്ങൾക്ക് പറയുക, കബായിർ കബീറത്തിന്റെ ജമാണ് വൻപാപം. അപ്പൊ വൻപാപങ്ങൾ ഒരിക്കലും ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കൂല. വൻപാപകൾ ഇപ്പൊ ശിർക്ക്, സിഹർ, ഏഴ് വൻപാപങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യവധം, യതീമിന്റെ ധനം അന്യായമായി തിന്നല്, അതുപോലെ യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടല്, നല്ല പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയല്, ആ ഏഴും മാത്രല്ല വേറെയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. കബായിർ എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങൾ തന്നെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വൻപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ആ പാപത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി ഇനി ആ പാപത്തിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് തീരുമാനിച്ച് അങ്ങനെ അയാൾക്കതിൽ ഖേദം തോന്നി, അങ്ങനെ തൗബയിലൂടെയും ആ പാപത്തെ വിട്ടുനിൽക്കുന്നതിലൂടെയും പാപം അവസാനിപ്പിക്കുന്നതിലൂടെയാണ് വൻപാപം പൊറുക്കപ്പെടുള്ളൂ. അല്ലാതെ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത് വൻപാപല്ല. ഇപ്പൊ ചില ആള് വിചാരിക്കും ഒരു മാസം നോമ്പ് വറ്റാല് ആ ഒരു കൊല്ലം ചെയ്തു പോയ വാങ്ങിയ പലിശ, അന്ന് ചെയ്തു പോയിട്ടുള്ള അരടെ ഉണ്ടായിട്ട് വ്യഭിചാരവും മോഷണോ എന്ന് തുടങ്ങി എല്ലാ പാപം അതുകൊണ്ട് കഴുകിക്കളയും. അതുപോലെ തന്നെ ആളുകളെ അന്യായമായി ഉപദ്രവിക്കുക, അതിരി തിരക്കുക, എന്നിട്ട് കള്ളപ്പണം ഉണ്ടാക്കുക, അങ്ങനെ അന്യായമായി സമ്പാദിച്ചതൊക്കെ ഒരു ഉമ്രക്കണ് പോയ അതൻ കേകി കളഞ്ഞു, പിന്നെ കൊറേ പിന്നി മാരിക്കൂട്ടുക, പിന്നെ ഒന്ന് ഉമ്രക്ക് പറക്കുക. ഇങ്ങനെയാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. ഒരിക്കലും ശരിയല്ല. വൻ പാപങ്ങൾ ഒരിക്കലും തന്നെ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നതല്ല. ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞത് സഗായിർ, ചെറുപാപമാണ്. അവിടെയും ഒരു കണ്ടീഷൻ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് സൂറത്ത് അന്നിസാഇൽ കാണാം, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ വർജിക്കുന്ന പക്ഷം നിങ്ങളെ ചെറു പാപങ്ങളെ നാം നിങ്ങൾക്ക് മൂടിവെച്ച് മാപ്പാക്കി തരുന്നതും നിങ്ങളെ നാം മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. കണ്ടോ? അപ്പോ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ വൻ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. വൻ ദോഷങ്ങളെ പാടെ ഒഴിവാക്കിയാലേ ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷം പൊറുക്കുള്ളൂ. ഇതൊന്നും പല ആൾക്കും അറിഞ്ഞൂടാ. അങ്ങനെ വിവാദത്തെടുക്കും, അതൊക്കെ പുറത്തുണ്ടാവും, അത് ഇനി നിസ്കരിക്കും അല്ലെ, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ. അങ്ങനെ ഹദീസ് ഉണ്ടല്ലോ ഫർ നിസ്കാരത്തെ കുറിച്ച്, സലവാത്തുൽ ഹംസ്, അഞ്ചു നേരത്തെ നിസ്കാരം, അവക്കിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. അതിന്റെ അടുത്ത വാചകം എന്താ അറിയോ? അത് പലർക്കും അറിഞ്ഞൂടാ. ഇത് ജുത്തുനിബത്തിൽ കബായർ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ. അപ്പൊ ഇബാദത്തുകൾ കൊണ്ട്, ഫർനസ്കാരം കൊണ്ട്, ദുഹർ കൊണ്ട് അസർ വരെയല്ലേ പാപങ്ങൾ പൊറുക്കപ്പെടും. അസർ മുതൽ മഗ്രിബ് വരെയുള്ള അസറോട് പൊറുക്കപ്പെടും. ഇങ്ങനെ പൊറുക്കപ്പെടണം. ഒരു ജുമാ കൊണ്ട് അടുത്ത ജുമാ വരെയുള്ളത്, ഒരു റമദാൻ കൊണ്ട് അടുത്ത റമദാൻ വരെയുള്ളത് അല്ലേ. അതുപോലെ ഹജ്ജ്, ഉംറ, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾ കൊണ്ടും ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നമ്മൾ ചെയ്യുന്ന നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. അതിനുള്ള കണ്ടീഷൻ എന്താണ്? വൻ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വൻ പാപങ്ങൾ ഉണ്ടായാൽ അതിന്റെ കുറ്റം പേറേണ്ടി വരും എന്നതിനു പുറമേ ഇബാദത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും നമ്മുടെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള സാധ്യതയും ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. നമ്മള് ജീവിതത്തിൽ വൻ പാപങ്ങൾ വൻപാപവും ചെറുപാപവും വേർതിരിക്കാൻ ഉലമാക്കൽ വെച്ചിട്ടുള്ള നിബന്ധന, അതിന്റെ വ്യവസ്ഥ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാ വൻപാപം, ഏതൊക്കെയാണ് ചെറുപാപം? വളരെ ഗൗരവത്തിൽ ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, ഇത് ചെയ്താൽ അവർ നരകത്തിലാണ് എന്നിങ്ങനെയുള്ള കനത്ത താക്കീതോടുകൂടി അള്ളാഹു വിരോധിച്ചിട്ടുള്ള പാപങ്ങളൊക്കെ ഉലമാക്കൾ എന്തിലെണ്ണിയത്? വൻ പാപത്തിലെണ്ണിയത്. എന്നാൽ അങ്ങനെ അത്ര ഗൗരവത്തിൽ താക്കിയില്ല, പക്ഷെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ ചെറുപാപങ്ങളിലും. ഇങ്ങനെയാണ് ഉലമാക്കൾ അതിനെ വകതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൻപാപങ്ങളുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം. എത്ര വൻപാപുണ്ട്! ഹൈത്തമി, ഇബ്നു ഹജ്ജർ ഹൈത്തമി എന്ന ഷാഫി പണ്ഡിതൻ, അദ്ദേഹം അസ്സവാജിറുൻ ഇഖ്തിറാഫിൽ കബായിർ, വൻപാപങ്ങളെ കുറിച്ചുള്ള താക്കീത് പുസ്തകം എഴുതിയപ്പോ 200-ലധികം വൻപാപങ്ങളുണ്ട്. എന്നിട്ട് പലരും അതിന് ആക്ഷേപം പറഞ്ഞു, ഇയാൾ എല്ലാം വൻപാപാക്കി കളഞ്ഞല്ലോ എന്ന് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അയാള് ഒരു സൂഫിയാണ്, നമ്മളെ അവലംബിക്കുന്ന ആളല്ല. അതേസമയത്ത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അൽ കബായിർ വൻ പാപം എന്ന പുസ്തകം ഉണ്ട്. ഇമാം ഷംസുദ്ദീൻ അസ്സഹബി, അദ്ദേഹത്തിന് അൽ കബായിർ എന്ന ഗ്രന്ഥമുണ്ട്. അപ്പൊ അതൊക്കെ അവരൊക്കെ മാനദണ്ഡമാക്കിയത് ഇതാണ്. ലഅനത്തുണ്ടെന്നോ അള്ളാഹിന്റെ ഗളബുണ്ടെന്നോ നരകമുണ്ടെന്നോ പറഞ്ഞു, ഇങ്ങനെയുള്ള കനത്ത താക്കീതോടുകൂടി ഒരു കാര്യം വിരോധിച്ചു പറഞ്ഞാൽ അത് വൻ പാപമാണ്, അതല്ലാത്തത് ചെറുപാപമാണ്. അതുകൊണ്ട് നോമ്പുകൊണ്ട് പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തമ്മടുത്തോണ്ടെങ്കിൽ കഴുകിക്കളയും എന്ന് വിചാരിക്കേണ്ടതില്ല. ചെറു പാപങ്ങൾ മാത്രമാണ് പൊറുക്കുക. അതന്നെ ഈ കണ്ടീഷനോട് കൂടി. ഏതാ കണ്ടീഷൻ? വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി ഇവിടെ നോമ്പുകൊണ്ട് പാപം പൊറുക്കാൻ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? ഒന്ന് ഈമാനൻ, വിശ്വാസത്താൽ. രണ്ടാമത്തേത് ഇഹ്തിസാബൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ രണ്ടും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എന്തിനാ നോമ്പെടുക്കണ്? അപ്പൊ എല്ലാരും നോമ്പെടുക്കുമ്പോ ഞാനും നോമ്പെടുക്കും, മുസ്ലിമീങ്ങളൊക്കെ റമദാൻ മാസമായി പിന്നെ നോമ്പെടുക്കൂല്ലേ, അവരെ ഞാനും നോമ്പെടുക്കണ്, വീട്ടില് കുട്ടികൾക്കും കൂടി നോമ്പാ, അപ്പൊ പിന്നെ ഞാൻ മാത്രം നോമ്പെടുക്കാൻ എന്നിട്ട് സമുദായത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടേണ്ടതുണ്ടോ? അപ്പൊ സമുദായത്തോട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് സമുദായം നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കുക, സമുദായം നോമ്പൊരു നോമ്പുറിക്ക, അങ്ങനെ അതിനുവേണ്ടി എടുക്കുന്നതാണ്. പണ്ടേ ശീലായതാ നോമ്പ് വന്ന നിസ്കരിക്കൊന്നുമില്ല, വേറൊന്നും ഉണ്ടല്ല, പട്ടിണി നടക്കും. അതിന് വല്ല കാര്യമുണ്ടോ? അത് നോമ്പാണോ? വെറുതെ പട്ടിണി നടക്ക, അതുകൊണ്ടൊരു കാര്യമല്ല. അപ്പൊ ഈമാനോടുകൂടിയായിരിക്കണം നോമ്പെടുക്കേണ്ടത്. ഈമാനൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ് ഈ നോമ്പ്. 12 മാസത്തിൽ ഒരു മാസം എന്റെ അന്നപാനാദികൾ പകൽ സമയങ്ങളിൽ ഞാൻ നിയന്ത്രിക്കണം. എന്നെ സൃഷ്ടിച്ച, എനിക്ക് റിസ്ക് തരുന്ന എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ എത്ര റൂമിനകത്ത് പോയിട്ട് നോമ്പ് മുറിച്ചാലും അവൻ അറിയും. ഈ ഒരു ബോധത്താലായിരിക്കണം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? നോമ്പെടുക്കേണ്ടത്. അതാണ് വിശ്വാസത്താൽ. അത് ഈമാനിന്റെ പ്രചോദനമായിരിക്കണം. മറ്റാളുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അവരെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക, അതൊന്നുമല്ല. മനസ്സിലായില്ലേ? കുട്ടികളൊക്കെ പോ നോമ്പെടുക്കുമ്പോ നമ്മൾ നോമ്പെടുക്കാന്ന മോശല്ലേ, ആ നിലക്ക് അതുകൊണ്ടൊന്നും കാര്യമല്ല. ഇപ്പൊ ചില ആളുകളുണ്ട് നോമ്പിനെ കുറിച്ച് അതിന്റെ ഭൗതികമായ മെച്ചങ്ങളെ കുറിച്ച് സംസാരിക്കും. വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പന്ത്രണ്ട് മാസം ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമാശയത്തിന് ഒരു മാസം ഒരു 10-12 മണിക്കൂർ പകൽ സമയം ഫുൾ റെസ്റ്റ് കൊടുത്താൽ ആമാശയത്തിന് ശക്തി കൂടും. ആമാശയ സംബന്ധമായ ഉദര സംബന്ധമായ നിരവധി രോഗങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരമാകും. അതുകൊണ്ട് ഉപവാസം നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹിന്ദു പറഞ്ഞിട്ടുണ്ട്, മറ്റേ ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മളെ നബി പറഞ്ഞു, ഓനും പറഞ്ഞു, മറ്റോനും പറഞ്ഞു, ശാസ്ത്രജ്ഞൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മള് കിടക്കട്ടെ, ഒരു നോമ്പ് ഏതാനും വയറിനൊല്ലിയ സുഖമൊന്നുമില്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടിയാലായല്ലോ എന്ന നിലക്ക് ആരോഗ്യപരമായ മെച്ചങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഏതാനും റമദാനല്ലേ, നന്നു നന്നു എന്നാണ് ഇവരൊക്കെ പറയണത് എന്ന നിലക്ക് നോമ്പെടുത്താൽ അത് ഈമാനൻ എന്ന ഷർത്ത് പാലിച്ചിട്ടില്ല. അവിടെ വിശ്വാസത്താൽ പ്രചോദിതനായിക്കൊണ്ടായിരിക്കണം. ചിലപ്പോ ആരോഗ്യം കുറഞ്ഞു എന്ന് വരും, തടി കുറഞ്ഞു എന്ന് വരും, മനസ്സിലായില്ലേ, ആരോഗ്യത്തിന് മെച്ചം കിട്ടിയില്ല എന്ന് വരും. റമദാനെ മുമ്പ് തൂക്കി നോക്കി, റമദാൻ കഴിഞ്ഞ് തൂക്കി നോക്കും, 5 കിലോ കുറവ്. അപ്പൊ എന്താ പോയത് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് വരാം, വിശപ്പ് സഹിക്കേണ്ടി വരും, ക്ഷീണം സഹിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ സഹിക്കാൻ എന്റെ റബ്ബനോട് പറഞ്ഞതാണ്, ഇതിൻ ദാഹവും ക്ഷീണവും ഒക്കെ സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ മുഅ്മിനാണ്. മുഅ്മിനായ മനുഷ്യൻ സ്വന്തം ഇഷ്ടനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. എനിക്ക് റിസ്ക് തരുന്ന എന്റെ റബ്ബനോട് പറഞ്ഞാണ് അത് ഞാൻ ചെയ്യണം. ആ ഒരു പ്രചോദനമായിരിക്കണം ഉണ്ടാകേണ്ടത്. പിന്നെ എഹ്തിസാബ് വേണം. ഏത് അമല് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹു അതിന്റെ കൂലി തരും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുവേണം. മനസ്സിലായില്ലേ. നോമ്പിനെ കുറിച്ചാകട്ടെ, ഏതിനെ കുറിച്ചായിട്ടും പ്രതിഫലങ്ങളെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഉണ്ടാവുന്നൊക്കെ പറയേണ്ടവരൊക്കെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കേൾക്കാം, കിട്ടിയർക്കും എന്ന ഒരു ഉറപ്പില്ലാത്ത യക്കീനില്ലാത്ത വർത്താനാണോ, അത് കിട്ടൂല. അള്ളാഹു അവന്റെ റസൂലിലൂടെ അല്ലെങ്കിൽ അവന്റെ ഖുർആനിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്ത ഏതൊരു കാര്യമുണ്ടോ അത് സത്യമായി പുലരുക തന്നെ ചെയ്യും, അത് പരലോകത്ത് കിട്ടുക തന്നെ ചെയ്യും, അത് മരണാനന്തരം അനുഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന ഉറച്ച ഈമാൻ നമുക്ക്. അതാണ് പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. എന്താ പ്രതിഫലം? നരകത്ത് നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക, അതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാല പാപങ്ങൾ മായ്ച്ചു കളയുക, ഇതെല്ലാം അതിന്റെ പ്രതിഫലമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നോമ്പാണ് അടുത്തു വരുന്നത്. നോമ്പടുത്തു വരുമ്പോൾ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നോമ്പെടുക്കുന്നത് എന്റെ ഈമാൻ അതിന്റെ താല്പര്യം എന്ന നിലക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ റബ്ബ് എനിക്ക് കൂലി തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറിയ ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്ന ഉദ്ദേശത്തിലാണ്. അതിനെന്തു വേണം? വൻ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം. പല ആളുകളും ചെയ്യണ്ടെന്നറിയോ, വലിയ വൻ പാപങ്ങളൊക്കെ ചെയ്യണ്ടാകും, റമദാനിൽ ഒന്ന് ലീവ് കൊടുക്കും. ഏ പാർട്ട്ണറോട് പറയും, റമദാനൊക്കെ അല്ലേ, അത് നിർത്തി നമുക്ക് പെരുന്നാ പിറ്റേ ഞങ്ങൾ തുടങ്ങാം. റമദാൻ മാസം ആകുമ്പോ ഒരു മോശല്ലേ, ആളൊക്കെ കണ്ടാലേ, നമുക്കൊരു മനസാക്ഷിക്കുത്ത്. അങ്ങനെ ഒരു മാസം തമ്മാടിത്തങ്ങൾക്ക് ലീവ് പ്രഖ്യാപിച്ച് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് അതേ തമ്മാടിത്തത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ഓനൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാന്റെ അടുത്ത്, റബ്ബി ഗഫർലീ വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്ത് പൊറുക്കാനാ? തൗബന്റെ ശർത്താണെന്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നും പൂർണമായും വിരമിക്കുക, തൽക്കാലം ലീവ് കൊടുക്കുക എന്നല്ല, അതങ്ങ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ നേട്ടങ്ങളും വേണ്ടെന്ന് വെക്കുക, അത് തെറ്റാണ്, അതെനിക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ തൗബ ചെയ്, തൗബയിൽ ഇഖ്ലാസ് വേണം. തൗബ വെറുതെ ഇങ്ങനെ വായിത്താരി വരെ റബ്ബിഫുർലി മനസ്സിൽ തട്ടാവുന്ന ഒരു കാര്യമല്ല, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അതിൽ ഇഖ്ലാസ് വേണം. തൗബന്റെ ഷർത്തുകൾ പാലിക്കണം. ഒന്നെന്താ, ചെയ്തു പോയ തിന്മകളെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഖേദം തോന്നണം. ഇതെന്താ, എനിക്കങ്ങനെ ഖേദമൊന്നുമില്ല, അന്നെല്ലാം ചെയ്യണയാണ് ചെയ്ത്, അത്രേ ഉള്ളൂ. എന്നിട്ട് ചിലപ്പോ എന്തെങ്കിലും അഭിമാനത്തോടെ പറയും ചെയ്യും, ഞാനൊക്കെ വലിച്ച പൈസ ഉണ്ടെങ്കിൽ വാടാനപ്പള്ളി അങ്ങാടി വാങ്ങാം, അത്ര വലിച്ച. ഞാൻ ചിലപ്പോ കഞ്ചാവും ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാവും. ഞാനൊക്കെ കുടിച്ച പൈസ ഉണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ പിനിക്ക് വാങ്ങാം. അങ്ങനെ കുടിച്ചതും കളിച്ചതും പിടിച്ചതും ഒക്കെ ഇങ്ങനെ ചായപ്പടിയിലിരുന്നിട്ട് അഭിമാനത്തോടെ പറയാം. ഒന്ന് ഖേദമുണ്ടോ? ഒരു ഖേദമല്ല, അതന്നെല്ലാരും അങ്ങനെ. അപ്പൊ ഞാനും അങ്ങനെ, ഇപ്പതൊക്കെ മാറി. എന്താർത്ഥം? അപ്പൊ ആത്മാർത്ഥമായി ഖേദിക്കണം. ചെയ്തു പോയതിൽ നല്ല ആത്മാർത്ഥമായ ഖേദമാണ്. ആ ഖേദത്തോടുകൂടി റബ്ബിനോട് പറയണം, റബ്ബേ അറിവില്ലാത്ത കാലത്ത്, ഗൗരവം മനസ്സിലാക്കാത്ത കാലത്ത് ഞാൻ ചെയ്തു പോയതാണ്, എനിക്ക് പൊറുക്കണേ എന്ന് പറയണം. മനസ്സിലായില്ലേ? അതാണ് തൗബന്റെ ഒരു ഷർത്ത്. ചെയ്തു പോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പൂർണമായും വിരമിക്കുക, ഇനി ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുക. മനസ്സിലായില്ലേ? പിന്നെ തൗബ ആത്മാർത്ഥമായിരിക്കുക, ഇഖ്ലാസോട് കൂടിയായിരിക്കുക. അതിനാണ് നമ്മൾ തൗബയുടെ മാസമായ റമദാനിൽ അതിനു മുമ്പ് നമ്മൾ മാനസികമായി തയ്യാറെടുക്കേണ്ടത്. ആ നിർത്തിവെച്ച തെറ്റുകൾ പിന്നെ റമദാൻ കഴിഞ്ഞ ശവ്വാൽ മാസത്തിൽ റീസ്റ്റാർട്ട് ചെയ്യരുത്. എന്നാലേ തൗബ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ അതൊരു കാക്ക തൗബ എന്ന് പറയും. കാക്ക പോയിട്ട് എല്ലാ വൃത്തികളിലും കൊത്തും, എന്നിട്ട് മരത്തും വന്നിട്ട് ഇങ്ങനെ 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 വെക്കും, കഞ്ഞി കൊത്തു ഇനി കൊത്തു പിന്നെ പോയി കൊത്തു. എന്താ ഉണ്ട് കാര്യമുള്ളത്? ലൊഹറിൽ വന്നിട്ട് ഇങ്ങനെ തൗബ ചെയ്യറല്ലാന്നൊക്കെ പറയും, പോയിട്ട് പിന്നെയും തെറ്റിയോ, പിന്നെ അസറിന് വരും. ഇതെന്തത് അള്ളാനെ കളിയാക്കലല്ലേ, പരിഹസിക്കലല്ലേ? അപ്പൊ അതുകൊണ്ട് പാപം പൊറുക്കുക, പാപം പൊറുക്കുക എന്ന് പറഞ്ഞാല് അത് നോമ്പിനങ്ങ് പട്ടിന് ചേർന്ന് കോട്ടാ വീട്ട് വള്ളിക്കന്ന് കടന്നുണ്ട്, അങ്ങനെ ഹോൾസെയിലായിട്ടാണ് പൊറുക്കുന്ന ചില ആളുകളെ വിചാരം. അങ്ങനൊന്നും പൊറുക്കൊന്നുമില്ല. അങ്ങനത്തെ പേരും പട്ടിനി അള്ളാക്കോട്ട് ആവശ്യമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂല് പറഞ്ഞത് റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ്. എത്ര എത്ര നോമ്പുകാരുണ്ട്, ഓരോ നോമ്പ് കൊണ്ട് ഓൽക്ക് കിട്ടിയത് എന്താ, കൊറേ ദാഹം സഹിച്ചു എന്ന് മാത്രം, വേറൊന്നും ഓൽക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മള് നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കണം. പണ്ടേ പകാക്കകാരന്മാരായിട്ട് ചെയ്യുന്ന കാര്യമാണ് റമദാൻ മാസം പട്ടിണിയെടുക്കുക. അപ്പട്ടിണിയോട് കാര്യമല്ല, അത് ഈമാനൻ വഹ്തിശാബൻ. അപ്പോഴേ നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുള്ളൂ. അതുകൊണ്ട് ചെറു പാപങ്ങൾ പൊറുക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കുക. വൻപാപങ്ങളായി ഇസ്ലാം എണ്ണിയിട്ടുള്ള വല്ലതും എന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അജ്ജുകൊണ്ടും ഉമ്രകൊണ്ടും നോമ്പുകൊണ്ടും ഒന്നും ഒരു പാപവും പൊറുക്കൂല, അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ പരിശുദ്ധ നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള അവസരം ഉണ്ടാക്കുമാറാകട്ടെ. ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാനും അതിനുള്ള വൻ ദോഷങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.